SBS Radio.
നമസ്കാരം, ശ്രീ ജോർജ് കുര്യൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡിലസ്.
ശ്രീ ജോർജ് കുര്യൻ, ഓസ്ട്രേലിയയിലുള്ള പലതരത്തിലുള്ള കോഴ്സുകൾക്ക് സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. ഒന്ന് വിശദീകരിക്കാമോ ഏതൊക്കെ തരത്തിലുള്ള സ്കോളർഷിപ്പാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത്?
ശരി. അപ്പൊ ഈ സ്കോളർഷിപ്പിന്റെ വിഷയത്തിൽ വരുമ്പോ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എല്ലാവർക്കും. എന്നിട്ട് ഈ അത് പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഓസ്ട്രേലിയ ഇതിൽ നോക്കുമ്പോൾ പലതരം സ്കോളർഷിപ്പുകൾ ലഭ്യമുണ്ട് ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും രണ്ടുപേർക്കും. ചില സ്കോളർഷിപ്പ് രണ്ടുപേർക്കും തുല്യമായിട്ട് അപേക്ഷിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് നോക്കിയാൽ നമുക്ക് രണ്ടോ മൂന്നോ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കാണും. ഒന്ന് ഗവൺമെന്റ് ഫണ്ടഡ് സ്കോളർഷിപ്പാണ്, രണ്ടാമത്തത് എക്സ്റ്റേർണലി ഫണ്ടഡ് സ്കോളർഷിപ്പ്, ചിലത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്പാണ്. ഇപ്പോ ഗവൺമെന്റ് ഫണ്ടഡ് ഓസ്ട്രേലിയൻ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാല് അതിനകത്ത് ഓസ്ട്രേലിയൻ അവാർഡ്സ് സ്കോളർഷിപ്പ് AAS എന്ന് പറയുന്നത്, അത് നമ്മുടെ ഡൊമസ്റ്റിക് വിദ്യാർത്ഥികൾക്കും അതേപോലെ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്കും ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും PhD പഠിക്കാൻ വേണ്ടി ലഭ്യമാവും. അത് പിന്നെ പറഞ്ഞ എൻഡവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമായിട്ടുണ്ട്. അത് ചില കൺട്രി സ്പെസിഫിക് ആണ്. ഫോർ ഏഷ്യ സ്പെസിഫിക് റീജിയനിലുണ്ട്, മിഡിൽ ഈസ്റ്റേൺ റീജിയനിലുണ്ട്, പിന്നെ യൂറോപ്പ് റീജിയനിലുണ്ട്, സൗത്ത് അമേരിക്കാസിനുണ്ട്. സോ അതുപോലത്തെ ആണ് അത് എൻഡവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ്. മൂന്നാമത്തത് ദേർ ഇസ് ഓൾസോ റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ സ്കോളർഷിപ്പ്, ദാറ്റ് ഈസ് അത് രണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഡൊമസ്റ്റിക് സ്റ്റുഡൻസും ഓസ്ട്രേലിയൻ സിറ്റിസൻസും PR-നും ഈക്വലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അത്. ദാറ്റ് ഈസ് ദീസ് ആർ ദ ത്രീ. ഇത് ഈ മൂന്നെണ്ണമാണ് ഗവൺമെന്റ് ഫണ്ടഡ് സ്കോളർഷിപ്പ്. പിന്നെ നമുക്ക് നോക്കിയാൽ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്പ് ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസും ഓൾമോസ്റ്റ് ഓൾ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ ഓസ്ട്രേലിയ എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾ അവാർഡഡ് ടു ഈച്ച് സ്റ്റുഡൻസ് ഓൺ മെറിട്ടോറിയസ് ഗ്രൗണ്ട്സ്. അവരുടെ മെറിറ്റ് പ്രകാരം, അവരുടെ മാർക്ക് കിട്ടുന്ന പ്രകാരം, അവരുടെ ഇംഗ്ലീഷ് എബിലിറ്റി പ്രകാരം ഒക്കെ കൊടുക്കുന്നതാണ് അത്. അത് ഈച്ച് അവരുടെ കപ്പാബിലിറ്റി നോക്കിയിട്ട് കൊടുക്കുന്നതാണ് അത്. സോ ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്പ്. ഇതുകൂടാതെ പിന്നെ വേറെ പല സ്കോളർഷിപ്പുകളുണ്ട്, ഈവൻ ഫ്രോം ഓർഗനൈസേഷൻസ് ലൈക്ക് റോട്ടറി, ലയൺസ്, അത് ഇതുപോലത്തെ ഒക്കെ ഉള്ള സ്കോളർഷിപ്സും ഉണ്ട്. പിന്നെ യുനോ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്ന ബ്രിട്ടനും ഓസ്ട്രേലിയ സൊസൈറ്റി, ബ്രിട്ടൻ ഓസ്ട്രേലിയ സൊസൈറ്റി എന്നൊക്കെ വരുന്ന പല സ്കോളർഷിപ്പുകളുണ്ട്. അത് അത്ര പ്രാധാന്യമല്ല, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ മൂന്ന് വിഭാഗമായിട്ട് തിരിക്കാലോ ഓസ്ട്രേലിയയിൽ ലഭ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ. ഒന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരുക്കുന്ന
സ്പെസിഫിക്
ആയിട്ടുള്ളത്, പിന്നെ അതുകൂടാതെ എക്സ്റ്റേണൽ ഏജൻസീസ് പല സംഘടനകൾ നൽകുന്ന സ്കോളർഷിപ്പുകൾ. അപ്പൊ ഇതെല്ലാം ഇതിൽ പലതും അന്താരാഷ്ട്ര സ്റ്റുഡൻസിനും ആപ്ലിക്കബിൾ ആണ്, ഒപ്പം ലോക്കൽ സ്റ്റുഡൻസിനും ആപ്ലിക്കബിൾ ആണ് ഇവയെല്ലാം. ഓക്കെ, ഇനി ഈ ഇത്തരം സ്കോളർഷിപ്പുകൾ ഓരോ കോഴ്സിനും ഓരോ യൂണിവേഴ്സിറ്റിക്കും അനുസരിച്ച് മാറിയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി ഒരു സ്കോളർഷിപ്പ് ലഭിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? ഹൗ ടു അപ്രോച്ച് ദിസ്?
സ്കോളർഷിപ്പിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാന്ന് പറഞ്ഞാല്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്പ് ആണെങ്കിൽ സാധാരണ ഗതിയിൽ ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ കാണും സ്കോളർഷിപ്പ് അവൈലബിൾ ഫോർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കാണും. സോ ഈ സ്കോളർഷിപ്പ് ചിലപ്പോൾ അത് ഒരു ഫുൾ സ്കോളർഷിപ്പ് ആയിരിക്കും, കംപ്ലീറ്റ് ഫീസ് പേ ചെയ്യുന്നതാണ്. ചിലപ്പോൾ പാർഷ്യൽ സ്കോളർഷിപ്പ് ആയിരിക്കും, ഓർ ദേ വിൽ സ്പെസിഫൈ സെർട്ടൻ എമൗണ്ട് ഓഫ് എമൗണ്ട് വിൽ ബി സബ്സിഡൈസ് ടു ദയർ ഫോർ ദ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ പക്ഷെ മെജോറിറ്റി ഓഫ് ദ സ്കോളർഷിപ്പ് എന്താന്ന് വെച്ചാൽ ഈ ട്യൂഷൻ ഫീസും ലിവിങ് കോസ്റ്റും ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ ചില മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ PhD പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്മുടെ പേപ്പറുകളിലും കാണും, ന്യൂസ് പേപ്പറിലും. മെയിൻലി ഇതെല്ലാം ഇത് മെയിൻ ആയിട്ട് ഉള്ളത് ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സ്റ്റെം റിലേറ്റഡ് ഫീൽഡിലാണ്. സ്റ്റെം എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. പക്ഷെ ഇത് ഇതിൽ ഇത് തന്നെ ലിമിറ്റഡ് അല്ല, വേറെ ആർട്സിലും ഉണ്ട്, വേറെ എനി അതർ പ്രോഗ്രാം ഓൾസോ വിൽ ഹാവ് സം സ്കോളർഷിപ്പ്.
അപ്പോൾ അതിനെപ്പറ്റി സ്കോളർഷിപ്പുകൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് അതേക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയെ സമീപിക്കുമ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് പോവുക മാത്രമാണോ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
സാധാരണഗതിയിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുന്നതാണ് നല്ലത്. അത് കൂടാതെ ജസ്റ്റ് ജനറൽ അഡ്വർടൈസ്മെന്റ്സും ചില യൂണിവേഴ്സിറ്റീസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പേഴ്സിലും അവർ അഡ്വർടൈസ് ചെയ്യാറുണ്ട് ടു അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്. അപ്പൊ വിദ്യാർത്ഥികൾ, താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അവരുടെ സ്റ്റുഡൻറ് സപ്പോർട്ട് സെക്ഷൻസ് ഉണ്ട്, അവരുടെ ഓപ്പൺ ഡേ ഉണ്ട്. ആ ഓപ്പൺ ഡേക്കൊക്കെ പോകുമ്പോൾ ഈ ഹൈലി അഡ്വർടൈസ് ദ സ്കോളർഷിപ്പ് ഫോർ ബോത്ത് ഡൊമസ്റ്റിക് സ്റ്റുഡൻസും ഇന്റർനാഷണൽ സ്റ്റുഡൻസും രണ്ടുപേർക്കും അവർ അതേപോലെ അഡ്വർടൈസ് ഓപ്പൺ ഡേ ആണ് മെയിൻ ആയിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കാറുള്ളത്.
ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്നൊക്കെ കുടിയേറുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓസ്ട്രേലിയയിൽ എത്രമാത്രം സ്കോളർഷിപ്സ് ഒക്കെ അവർക്ക് ലഭിക്കാറുണ്ട്? അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു കാര്യമാണോ ഇത്?
തീർച്ചയായിട്ടും ഇത് കുറെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവർ ശ്രദ്ധിക്കേണ്ടത് സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഹൈ അക്കാഡമിക് സ്കോറും ഇംഗ്ലീഷ് സ്കോറും ഒക്കെയാണ് യൂണിവേഴ്സിറ്റി സാധാരണ നോക്കാറുള്ളത്. സോ ബേസ്ഡ് ഓൺ അവരെ അപ്ലിക്കേഷൻ ഇടുമ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യണം. അവരെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് എഴുതുമ്പോഴും ഈ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിൽ നിന്നാണ് അവർ ഈ സ്കോളർഷിപ്പ് എന്നുള്ള പിള്ളേരെ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് സ്കോളർഷിപ്പ് ലഭ്യമാവുകയും ചെയ്യുന്നത്. സാധാരണ സ്കോളർഷിപ്പ് ഉള്ളത് ഫോർ ഇസ് മെറിറ്റ് ബേസ്ഡ്, ബട്ട് ഇതിന്റെ കൂടാതെ തന്നെ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ് സാധാരണ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കാറുള്ളത്. പക്ഷെ അത് കൂടാതെ ഫോർ ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ഈവൻ ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ഉള്ളവർക്കും റീജിയണൽ ബേസിസ് ഉള്ളവർക്കും സ്പോർട്സിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ചില ആർട്സിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ളവർക്കും ഒക്കെ ആയിട്ട് പലതരം സ്കോളർഷിപ്പ് ലഭിക്കാറുണ്ട്. ഈവൻ യുനോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കുള്ള സ്കോളർഷിപ്സ് ഒക്കെ ലഭിക്കാറുണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് ചില പ്രിഫറൻസസ് ചില താല്പര്യങ്ങൾ അവർ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് അവർക്ക് സ്പോർട്സ് അത്ലറ്റിക്സ് അല്ലെങ്കിൽ സ്പോർട്സ് സംബന്ധിച്ച സ്റ്റുഡൻസിനെ വേണമെങ്കിൽ അവർ അതിൽ കുറച്ച് കൂടുതൽ സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള യൂണിവേഴ്സിറ്റീസ്, അത് അറ്റ് ദ സെയിം ടൈം നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സിൽ നമുക്ക് ഇത് രണ്ടും കൂടെ നടക്കണമെങ്കിൽ നമ്മ വിദ്യാർത്ഥികൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ആ വെബ്സൈറ്റ് റിസർച്ച് ചെയ്ത് അവരോട് ചോദിച്ച് യൂണിവേഴ്സിറ്റി പോയി അവരുടെ സ്റ്റുഡൻസ് കൗൺസിലേഴ്സിനോടൊക്കെ ചോദിച്ച് സ്കോളർഷിപ്പിനെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസ് ഓസ്ട്രേലിയയിലൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് അത് കിട്ടാനുള്ളൊരു പോസിബിലിറ്റീസ് എത്രമാത്രമുണ്ട്? ഒരു ഹൈലി കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അത്.
ഈ പോസിബിലിറ്റീസ് പറയുന്നത് അത് ടോട്ടലി ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റി ഓൺ ദ സെലക്ഷൻ. പക്ഷെ ഈ ഒരു സ്റ്റുഡൻറ്റ് അവരെ എല്ലാം ക്രൈറ്റീരിയാസ് അഡ്രസ് ചെയ്ത് എല്ലാം അഡ്രസ് ചെയ്ത് കൊടുത്താൽ അവർക്ക് തരാതിരിക്കാനും പ്രോബ്ലം ആവും. അത് കാരണം അവർ സാധാരണഗതിയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും കുറച്ച് സ്കോളർഷിപ്പിനുള്ള ഫണ്ട്സ് ഇയർ മാർക്ക് ചെയ്ത് കാണും എല്ലാ വർഷവും. അവരത് അനൗൺസ് ചെയ്യുകയും ചെയ്യും ഇത്രയും ഉണ്ട് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഇതിൽ ആ ഒരു പൂളിലോട്ട് ഇവരെ പോവും. അവർക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികള് നന്നായിട്ട് അവരുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്.
ശ്രീ ജോർജ്, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്നവരുടെ ബന്ധുക്കൾക്കും ചില സ്കോളർഷിപ്പുകൾക്ക് സാധ്യതയുള്ളതായിട്ട് കാണുന്നു, ഇതേക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക?
ദിലീസ്, അത് ശരിയാണ്. ഇപ്പൊ റീസെന്റ്ലി ചില യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയില് ഓൾറെഡി സിറ്റിസൺസ്, പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ ഈവൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ബന്ധുക്കൾക്ക് or you know their siblings alangal brothers sisters or parents or children avarku adhe university la padikkan vendittu chila scholarship gal announce cheyittundu adu family scholarship nu varnathana avar peru koduthukkunnathu so adu kalpariyulla vidyarthigale adu nammala anneshichu ആ യൂണിവേഴ്സിറ്റീസ് ഒന്ന് നോക്കിയിട്ട് ഇഫ് സേ ഫോർ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണമായിട്ട് ഒരു മെയിൽ കാൻഡിഡേറ്റ് ഓ മെയിൽ സ്റ്റുഡൻറ് പഠിക്കാമെന്ന് പുള്ളിക്കാരൻ്റെ വൈഫും ഇവിടെ സ്പൗസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോഴ്സ് അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള സ്കോളർഷിപ്പ് കിട്ടും. ഓർ if there is somebody who is on a different visa and their you know one of their siblings wants to study and if they were a student of that university earlier and that other university student aayirundengil as avare bendukalku and that university la padikkan venditulla scholarship undu. That what I mean is alumnus nornal nartha padichu poya pillar പിള്ളേരുടെ ബന്ധുക്കൾക്കും ഈ യൂണിവേഴ്സിറ്റീസ് ലഭ്യം ആവാനുള്ള സാധ്യതകളുണ്ട്.
ഓസ്ട്രേലിയയിലെ സർവകലാശാലകളിൽ നിന്ന് ലഭ്യമായ സ്കോളർഷിപ്പുകളെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ ജോർജ് കുര്യൻ.
നന്ദി, താങ്ക്സ്.
Tell us what you think. Like us on Facebook or follow us on Twitter.